ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കേരളം വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞിട്ടും കേരളത്തിൽ വലിയ കുറവ് കാണുന്നില്ല. ഇപ്പോൾ രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന മൊത്തം കേസുകളിൽ മൂന്നിലൊന്നും കേരളത്തിലാണ്. ഇതിനുമപ്പുറം സിക്ക പോലുള്ള മറ്റു പല വൈറസുകളും കേരളത്തെ വിഴുങ്ങാൻ കാത്തുനിൽക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ മുഴുവൻ കോവിഡ് വ്യാപനം കുറയുമ്പോഴും കേരളം ഒന്നാമതായി തന്നെ തുടരുകയാണ്. ജൂലൈ 1 മുതൽ 10 വരെയുള്ള ആഴ്ചയിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 5.5 കഴിഞ്ഞ ആഴ്ച TPR ശരാശരി വർധന 0.3. കേരളത്തിനു പിന്നിലുള്ള മഹാരാഷ്ട്രയിൽ ഈ സമയത്ത് TPR 4.1, ഒഡീഷയിൽ 3.6. കേരളത്തിലെ കോവിഡ് ബാധിതരുടെ പ്രതിവാര വർധന 1.09%. ഈ കണക്കിലും ഇന്ത്യയിൽ ഒന്നാമത് കേരളം തന്നെ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം കോവിഡ് താഴാതെ നിന്ന് വീണ്ടും ഉയർന്നു തുടങ്ങുന്നത് എന്ന ചോദ്യം സംസ്ഥാനത്തിന്റെ ആകെ ആശങ്കയായി മാറിയിട്ടുണ്ട്. അതുപോൽ പ്രതിഷേധത്തിന്റെ രൂപത്തിലും
60 ദിവസം രണ്ടാം കോവിഡിന്റെ സമയത്ത് 60 ദിവസമായി ഞങ്ങൾ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഈ ഞങ്ങളെക്കോട് പറയുന്ന കാര്യങ്ങൾ ബാങ്കുകളിലുണ്ടോ, അല്ലെങ്കിൽ ബീവറേജിന്റെ മുന്നിലുണ്ടോ, അല്ല പൊതു ട്രാൻസ്പോർട്ടിലുണ്ടോ? ഇവിടെ ഇല്ലാത്തൊരു കാര്യം വ്യാപാരികൾക്ക് മാത്രം എന്തേൽപ്പിക്കുന്നത്.
സംസ്ഥാനത്തെ രണ്ടാം തരംഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ മൊത്തം കേസുകളുടെ 10% താഴെയായിരുന്നു കേരളത്തിന്റെ സംഭാവന. ഈ പ്രവണത ജനുവരിയിൽ കണ്ടതിനോട് വളരെ സാമ്യമുള്ളതാണ്. ഈ സമയത്ത് ചില ദിവസങ്ങളിലെ മൊത്തം കേസുകളിൽ 60% സംഭാവന ചെയ്തത് കേരളമായിരുന്നു. അമിതമായി ഭയപ്പെടേണ്ടതില്ലെന്നും കാര്യങ്ങൾ നിയന്ത്രണത്തിലാണ് എന്നും ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നാണ് സർക്കാർ ആവർത്തിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും 3 കാര്യങ്ങളായിരുന്നു. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2, മറ്റ് സംസ്ഥാനങ്ങളിൽ മാർച്ചിൽ രണ്ടാം തരംഗം തുടങ്ങിയപ്പോൾ കേരളത്തിൽ തുടങ്ങിയത് മെയ്യിൽ മാത്രമാണ്. 3, ജനസാന്ദ്രത കൂടുതലായതിനാൽ ഡെൽറ്റ വൈറസ് അതിവേഗം വ്യാപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രമാണോ കേരളത്തിലെ കോവിഡ് വ്യാപനത്തിന് കാരണം എന്നതാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ പഠനത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ടോ? കോവിഡ് വിദഗ്ധ സമിതി അധ്യക്ഷനായ ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞത് 1-ാം തരംഗത്തിൽ കോവിഡ് നിയന്ത്രണം കാര്യക്ഷമതയോടെ നടപ്പിലാക്കിയതിനാൽ കേരളത്തിൽ രോഗവ്യാപനം വളരെ കുറവായിരുന്നു. 1-ാം തരംഗത്തിന്റെ അവസാനത്തോടെ ICMR നടത്തിയ സീറോ പ്രിവലൻസ് പഠനമനുസരിച്ച് രോഗവ്യാപന നിരക്ക് മറ്റു സംസ്ഥാനങ്ങളുടേതിന്റെ ഏതാണ്ട് പകുതി മാത്രമായിരുന്നു. അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ 21.6 ആണ് രോഗവ്യാപന നിരക്കെങ്കിൽ കേരളത്തിൽ ഇത് 11.4 ആയിരുന്നു. അതുകൊണ്ട് 2-ാം തരംഗത്തിൽ രോഗസാധ്യതയുള്ളവർ സസെപ്റ്റിബിൾ പോപ്പുലേഷൻ കേരളത്തിൽ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് 2-ാം തരംഗത്തിൽ കേരളത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് എന്നാണ്. അതായത് വിദഗ്ധർ ഇപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ കോവിഡ് വ്യാപനം അത്ര കണ്ട് കൂടിയിട്ടില്ലാതിരുന്നതിനാലാണ് ഇപ്പോഴും കുറയാതെ നിൽക്കുന്നത് എന്നാണ്. കോവിഡ് വ്യാപിച്ച മറ്റു വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് സമാനമായ സ്ഥിതിയാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതല്ല. നഗരങ്ങളിൽ മാത്രമാണ് കൃത്യമായ രോഗനിർണയം നടക്കുന്നത്. കേരളത്തിൽ ഏതു സ്ഥലത്തും രോഗം കൃത്യമായി കണ്ടെത്തപ്പെടും. സർക്കാർ വേണ്ടെന്ന് വിചാരിച്ചാലും ജനങ്ങൾ മുന്നോട്ട് വരും എന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. എത്ര കാലം ഇങ്ങനെ അടച്ചിട്ട് തുടരും? വ്യാപാരികൾ വലിയ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു.
അവിടെ ഇവിടുത്തെ സർക്കാരിന്റെ പോലീസ് പോയി കാവൽ നിന്നെടുക്കുകയും സാധാരണ ചെറുകിട കച്ചവടക്കാരുടെ വീട് കടയിൽ 2-3 ആളുകൾ കൂടി കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7 മണിക്കൂർ തുറക്കേണ്ടത് 7:10 ആയി കഴിഞ്ഞാൽ എത്രയധികം പിഴകൾ എടുത്തുകൊണ്ടാണ് ഈ വ്യാപാരികളെ ദ്രോഹിക്കുന്നത്?
കൂടാതിരുന്നത് കൊണ്ടാണ് കുറയാത്തത് എന്ന് പറഞ്ഞിരുന്നാൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. മാത്രമല്ല 3-ാം തരംഗം അടുത്തെത്തി എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ആവർത്തിച്ചു പറയുന്നുണ്ട്. നിർണായകമായ സമയത്ത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ അധികൃതരും പൊതുജനങ്ങളും കാണിക്കുന്ന അനാസ്ഥകളിൽ അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ പ്രതിഷേധം ശക്തമാണ്. 2020 ജൂലൈ മാസത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് വായിച്ച ഒരു ലേഖനത്തിന്റെ അവസാന ഭാഗം ഒരുവേള പഴക്കമേറിയാൽ എന്ന തലക്കെട്ടിലുള്ളതായിരുന്നു. അതിൽ പറഞ്ഞതിങ്ങനെയാണ്, ഇന്നത്തെ കൊറോണ വൈറസ് താമസിയാതെ ദുർബലമാകാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്തയുമുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയപ്പെട്ട മ്യൂട്ടേഷനുകളൊന്നും അതിനുള്ള പോംവഴികൾ തെളിയിക്കുന്നതല്ല. പ്രൂഫ് റീഡിംഗ് കഴിവ് കാരണം വ്യാപന തീവ്രതയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധ്യത കുറവാണ്. ജനിതകാവലി അതായത് ജിനോം മിക്കവാറും സ്ഥിരമാണ് കോവിഡ് 19 വൈറസിൽ. തൽക്കാലം ഈ വൈറസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പുതിയ കോശങ്ങളിൽ പകരുക, അവിടെ പെരുകുക, പുതിയ കോശങ്ങളിൽ വ്യാപിക്കുക സുഗമമായി നടക്കുന്നതിനാൽ വലിയ മാറ്റങ്ങളൊന്നും അതിനാവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടായേക്കും. നമ്മുടെ ശരീരം നിർമ്മിച്ചെടുക്കുന്ന ആന്റിബോഡിക്ക് സ്ഥിരത ഉണ്ടായേക്കാം. ഒരു തവണ രോഗം ബാധിച്ചവർ കൂടുതൽ പ്രതിരോധശക്തി പിന്നീട് പ്രദർശിപ്പിച്ചേക്കാം. എങ്കിലും സമൂഹത്തിൽ ഈ വൈറസ് മറ്റു ജലദോഷ വൈറസുകളെപ്പോലെ നിലനിന്നേക്കാം. OC43 എന്ന കൊറോണ വൈറസിന്റെ മോഡൽ ഇന്നത്തെ വൈറസിന്റേതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ഉചിതമാണ്. ഇപ്പോൾ സാധാരണ ജലദോഷം വരുത്തുന്ന ഈ വൈറസ് ഒരു കാലത്ത് ഉഗ്രരൂപിയായിരുന്നു. 1890 ലോകത്താകമാനം 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയതാണ്. പശുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്നതാണ് ഈ വൈറസ്. പശുക്കൾക്ക് കിട്ടിയത് എലികളിൽ നിന്നും. ഇന്ന് OC43 സർവ്വവ്യാപിയായി മനുഷ്യ സമൂഹത്തിൽ പടരുന്നുണ്ട്. ചെറിയ ജലദോഷം വരുത്തി കടന്നു പോവുകയാണ്. കോവിഡ് 19 വൈറസ് ഇതുപോലെ ഒരു കാലത്ത് നിരുപദ്രവകാരിയായി മാറുമോ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ അവസാന ഭാഗം. പക്ഷേ അതെന്ന് എന്നതാണ് കേരളവും ചോദിക്കുന്നത്.